ولما جهزهم بجهازهم قال ائتوني بأخ لكم من أبيكم ألا ترون أني أوفي الكيل وأنا خير المنزلين. صدق الله العلي العظيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين، أما بعد. وقلنا كافر ذلين هذا يذكر qualities، ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് മക്കീന്, മറ്റൊന്ന് അമീൻ, വേറൊന്ന് ഹഫീദ്, മറ്റൊന്ന് ഹലീം, വേറെ ഇവിടെ ഇല്ലാത്ത പറഞ്ഞത് ഖവിയ്, അമീൻ. അമീൻ ഇവിടെയുണ്ട് അല്ലേ? അതെ. അതായത് ഈ ക്വാളിറ്റി വളരെ നല്ല ഗുണങ്ങളാണ്, എവിടെയും അംഗീകരിക്കപ്പെടുന്ന ഗുണങ്ങളാണ്. മക്കീന് എന്ന് പറയുമ്പോൾ അത് ഒരു സ്ഥാനമാണ്. ആ സ്ഥാനം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, പ്രത്യേകിച്ച് അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനം ഉണ്ടാവുക എന്നുള്ളതാണ് ആ മക്കീന്. അതുപോലെ തന്നെ വിശ്വസ്തൻ, ഇവിടെ മക്കീൻ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ഭാഗത്ത് അദ്ദേഹം സ്വീകാര്യനാണ്. അമീൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഭാഗത്തും അദ്ദേഹം വിശ്വസ്തനാണ്, സ്വീകരണം ജനങ്ങളുടെ ഹഖിൻ്റെ കാര്യത്തിൽ. അതേസമയം ഹഫീമുൻ അലീം എന്ന് പറയുമ്പോൾ എന്നാ താങ്കൾ ഈ ഭൂമിയുടെ ഖജനാവിൻ്റെ മേലെ ആക്കണം എന്ന് യൂസുഫ് നബി അലി ഇസ്ലാം ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം ഓഫർ ചെയ്യണം എന്ത്? എൻ്റെ രണ്ട് ക്വാളിറ്റീസ്, ഒന്ന് ഹഫീമാണ്, മറ്റൊന്ന് അലീമാണ്. ഈ സമ്പത്ത്, സമ്പത്ത് എന്നെ നിങ്ങൾ ഏൽപ്പിച്ചാൽ ഞാനത് സൂക്ഷിക്കും. അത് സൂക്ഷിച്ചാൽ മാത്രം പോരാ, അത് കൈകാര്യം ചെയ്യാൻ അറിയുകയും വേണം. എങ്ങനെ അത് സൂക്ഷിക്കണമെന്നും എങ്ങനെ അത് ചെലവാക്കണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉണ്ടാവേണ്ട ഒരു ഗുണമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. കാരണം അവൾ അവൻ്റെ അഭാവത്തിൽ അവളുടെ ചാരിത്രവും അവൻ്റെ സമ്പത്തും സൂക്ഷിക്കുന്നവനായിരിക്കും. അപ്പം വളരെ നല്ല ഒരു ഇതാണിത്, പ്രത്യേകിച്ച് സമ്പത്തിൻ്റെ കാര്യത്തിൽ. അഫീബ് അലി ഒരു ജോലിക്കാരൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അവിടെ എന്താ വേണ്ടത്? കവിയും അവിയും. ആ ജോലി കഴിവാൻ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കുക, അതേസമയം അത് വിശ്വസ്തനാവുക. ഇത് രണ്ടും യോജിച്ച് കിട്ടുന്ന ആളുള്ള, എല്ലാം രണ്ടും ചേർന്നിട്ടുള്ള ആളെ കിട്ടാൻ ഇക്കാലത്ത് പ്രയാസമാണ്. സാധാരണ പറയും പോലെ തന്നെ അമീനാണെങ്കിൽ ഒരു വസ്തുവിന് കൊണ്ടുവരാൻ പള്ളിയിൽ ഇമാമത്ത് കിട്ടാനേ പറ്റുള്ളൂ. കവിയാണെങ്കിൽ അമ്പലം വിഴുങ്ങിയായി. ഇത് രണ്ടും ഒന്നിച്ച് കിട്ടണം. അങ്ങനെ ആകുമ്പോൾ തന്നെ അത് സമൂഹത്തിന് വലിയതാണ്. പിന്നെ ഇവിടെ വേറൊരു കാര്യമുണ്ട്. എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്, ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു എന്നെ ഇന്ന സ്ഥലത്തെ ഗവർണറാണ്. ഉടനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചോദിച്ച് അധികാരം ചോദിച്ചു വരുന്നവർക്ക് നാം അത് നൽകുകയില്ല എന്ന്. അപ്പോൾ ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാം എങ്ങനെയാണ് ഇത് അദ്ദേഹം അങ്ങോട്ട് ചോദിക്കുന്നത് എങ്ങനെയാണ്? അതിനുള്ള ഉത്തരം അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ടറിയാം. അദ്ദേഹം അങ്ങോട്ട് അതിന് അങ്ങേയറ്റം യോഗ്യനാണ്, കഴിവുള്ള ഒരാളാണ്. മറ്റ് കഴിവില്ലാത്തവരുടെ അഭാവത്തിൽ കഴിവുള്ളവർ മുമ്പോട്ട് വരേണ്ടത്, അതിൻ്റെ ഒരു ഇതാണ്. അങ്ങനെ അതെ, പ്രത്യേകിച്ച് ഈ ഒരു കാര്യം അദ്ദേഹമാണ് ഇത് പ്രപ്പോസ് ചെയ്യുന്നത്. ഈ 7 കൊല്ലത്തെ ക്ഷേമവും അതിന് ശേഷമുള്ള 7 കൊല്ലത്തെ ക്ഷാമവും, അപ്പോൾ 16 അതിൻ്റെ അപ്പുറം 1 കൊല്ലം വേറെ 15 കൊല്ലത്തെ പ്ലാനിങ്, അതിന് നല്ല വ്യക്തമായ ധാരണ ഉള്ള ഒരാൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പം കഴിവുള്ളവരെ സമൂഹത്തിൽ കഴിവില്ലാത്തവരുടെ കയ്യിലേക്ക് അധികാരങ്ങൾ നീങ്ങും എന്ന് കാണുമ്പോൾ അത് കഴിവുള്ളവർ മുന്നോട്ട് വരണം എന്നുള്ളതിന് വളരെ പ്രകടമായൊരു ഉദാഹരണമാണ് ഇവിടെ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, മതാ തഖൂമു സ്സാഅ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ ഖദിയുൽ അമാന, അമാനത്ത് നഷ്ടപ്പെടുമ്പോൾ ആണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക. എപ്പോഴാണ് അമാനത്ത് നഷ്ടപ്പെടുക? ഇദാ ഉസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹിന. വസദ വിസാദ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? തലയണ ഇങ്ങനെ നീക്കിക്കൊടുക്ക. തലയണ ഒരാൾ നമ്മളെ പിന്നെ നെഹ്റുവിൻ്റെ ഒക്കെ പഴയ AICT കോൺഗ്രസ് കമ്മിറ്റിയുടെ മീറ്റിങ്ങിലൊക്കെ അവർ തലയണയെല്ലാം വെച്ചിരിക്കുന്ന ഏതോ ഒന്നിന് ദേഷ്യപ്പെട്ടിട്ട് നെഹ്റു തലയണ വലിച്ചെറിയുന്ന കോട്ടം വരെ തലശ്ശേരി പിന്നെ കണ്ണൂർ തലശ്ശേരി റോഡിലൊരു വീടിൻ്റെ പുറത്ത് ആ ഇത് വെച്ചിട്ടുണ്ട്, ദേഷ്യപ്പെട്ടിട്ട് മുപ്പത് തലയണ വലിച്ചെറിയുന്നു. അപ്പോൾ തലയണ നീക്കിക്കൊടുക്കുന്നതിനാണ് ഉസ്സിദ എന്ന് പറയുന്നത്. അപ്പം ഇലാ ഗൈരി അഹ്ലിഹി, അതിൻ്റെ യഥാർത്ഥ ആൾക്കല്ലാതെ അനർഹരായ ആളുകൾക്ക് സ്ഥാനം നൽകുക, ഏൽപ്പിക്കുക. ഒന്നും അറിയാത്ത വിദ്യാഭ്യാസത്തെ പറ്റി ഒന്നും അറിയാത്ത ഒരാളെ പിടിച്ചിട്ട് വിദ്യാഭ്യാസ മന്ത്രി ആക്കുക, ആരോഗ്യത്തെ പറ്റി ഒന്നും അറിയാത്ത ഒരാളെ പറ്റിയിട്ട് ഒരാളെ പിടിച്ചിട്ട് ആരോഗ്യമന്ത്രി ആക്കുക. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ദോഷവും അത് തന്നെയാണ്. അപ്പം കാര്യങ്ങൾ അതിൻ്റെതല്ലാത്ത ആളുകളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്താണ് അമാനത്ത് നഷ്ടപ്പെടുക. അമാനത്ത് നഷ്ടപ്പെടുമ്പോഴാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇവിടെ 7 കൊല്ലത്തെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല ഖുർആൻ, അത് വിട്ടുകളഞ്ഞു. ആ ക്ഷാമകാലത്ത് അല്ല ക്ഷേമകാലത്ത് അവിടെ എന്തൊക്കെ സംഭവിച്ചൊന്നും പറയാതെ ആ കാര്യങ്ങൾ മുഴുവനും അവിടെ നിർത്തിവെച്ചിട്ട് പിന്നീട് ക്ഷാമകാലം വന്നപ്പോൾ അദ്ദേഹം നാട്ടിലെ ആളുകൾക്കൊക്കെ റേഷൻ കൊടുത്തു. ഈ വിവരം അറിഞ്ഞിട്ട് യഹൂബ് നബി അലൈഹി സ്വലാം മക്കൾ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് എന്തെങ്കിലുമൊക്കെ റേഷൻ അവിടെ നിന്ന് കിട്ടുന്നത് വാങ്ങിച്ചു വരാം. അങ്ങനെ വന്നപ്പം യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ ജ്യേഷ്ഠന്മാർ വന്ന് കയറിയപ്പം അദ്ദേഹം അവരുമായിട്ട് സംസാരിക്കുന്നു. സംസാരത്തിൽ ഇടയിൽ അദ്ദേഹത്തിന് അവരെ ശരിക്കും മനസ്സിലായി, ഇത് നമ്മുടെ പഴയ ആൾക്കാർ തന്നെയാണ് എന്ന് മനസ്സിലായി. പക്ഷേ അവർക്ക് അദ്ദേഹത്തെ തിരിച്ചറിയുന്നില്ല, കാരണം അവരങ്ങനത്തെ ഒരു സ്ഥലത്ത് സ്ഥാനത്ത് അദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്നേയില്ല എന്നുള്ളതാണ്. വലമ്മ ജഹസഹും, ജഹസ ജഹസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉരുക്കുക, തജ്ഹീസ്. തജ്ഹീസ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ അജ്ഹിസ, അജ്ഹിസ എന്ന് പറഞ്ഞാൽ ചെറിയ ഇൻസ്ട്രുമെൻസ് ഉണ്ടല്ലോ, ചെറിയ ഇൻസ്ട്രുമെൻസ് അൽ അജ്ഹിസ എന്നാണ് അതിന് പറയാം. ഈ ജഹസക്ക് കുറേ അർത്ഥവും ഇവിടെ ഒരുക്കി, ബി ജഹാസിഹി അവരുടെ യാത്രാ സംഘം അല്ലെങ്കിൽ ഭാണ്ഡങ്ങൾ, ഒരുക്കി ഭക്ഷണത്തെ ഒരുക്കി കെട്ടി കെട്ടി ഇതുണ്ടല്ലോ, അത് ഒരുക്കിയപ്പോൾ എല്ലാം ഒരുക്കി കൊടുത്തു എന്ന് പറഞ്ഞപ്പം യൂസുഫ് നബി അലൈഹി സ്സലാം അവരോട് വിവരങ്ങളെല്ലാം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ 11 ആളുണ്ട്, വാപ്പയുണ്ട്, അതുകൊണ്ട് അവർക്കും എല്ലാം റേഷൻ വേണം എന്ന് പറഞ്ഞപ്പം ആ പറഞ്ഞതുപോലെ ചെയ്തു കൊടുത്തു. അതായത് റേഷൻ, അതായത് ഇവിടെ ഉള്ളത് ഒന്ന് യഹൂബ് നബി അലൈഹി സ്സലാം, അദ്ദേഹം വയസ്സായിട്ട് അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. പക്ഷെ ഇളയ ഒരു അനുജനുണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട്. അത് ചിലപ്പോൾ കളവായിരിക്കും. അതുകൊണ്ട് തന്നെ കളവ് ആണെന്ന് ഒരിക്കലും യൂസുഫ് നബി അലി ഇസ്ലാമിന് അഭിപ്രായം പക്ഷെ അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അദ്ദേഹം പറയുന്ന എനിക്ക് തെളിയിക്കാൻ വേണ്ടി പിന്നെ ആ അനുജനെ ഇങ്ങ് കൊണ്ടുവരണം, കാരണം പിതാവിന് വരാൻ പറ്റില്ല, അതൊരു ഉസുറാണ്, ന്യായമായ ഒരു ഒഴികഴിവാണ്, അദ്ദേഹത്തിന് വരാം. പക്ഷെ അനുജനെന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം അവർക്ക് ശരിക്കും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇവിടെ തന്നെ പറഞ്ഞു. പരമാ ജഹദഹും ബിജഹാസിയും അവരുടെ ഭാണ്ഡങ്ങൾ അദ്ദേഹം ഒരുക്കി കൊടുത്തപ്പോൾ കാല പറഞ്ഞു, ഈതൂനി ബി അഹില്ലക്കും, ഈതൂനി നിങ്ങൾ എന്നിലേക്ക് കൊണ്ടുവരിക, ബി അഹില്ലക്കും നിങ്ങൾക്കുള്ള സഹോദരന്, മിൻ അബീക്കും നിങ്ങളുടെ ഉപ്പ വഴി നിങ്ങൾക്കുള്ള സഹോദരനെ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. ബി വന്നില്ലേ പുറം ബി ജി തുനി എന്ന് പറഞ്ഞാൽ എന്നിലേക്ക് വരിക കൊണ്ടുവരിക. അത് ജാ അബി കൊണ്ടു, ജാ അ വന്നു, ജാ അബി കൊണ്ടുവന്നു, ദഹബ പോയി, ദഹബ ബി കൊണ്ടുപോയി. നമ്മൾ മലയാളത്തിൽ പറയുന്ന അതേ അർത്ഥം തന്നെയാണ്. അലാ തറൗന, അലാ തറൗന, നിങ്ങൾ കാണുന്നില്ലേ, കണ്ടുപോകുന്നല്ല, തറൗന നിങ്ങൾ കാണുന്നില്ലേ, അതായത് ഇവിടെ കാണും എന്നല്ല, യറ അവൻ കാണും അല്ലെങ്കിൽ അവൻ കാണുന്നു. അതായത് അറബിയിൽ പ്രസന്റ് ടെൻസിനും ഫ്യൂച്ചർ ടെൻസിനും ഒരേ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക. അപ്പം അലാ തറൗന, യറ അവൻ കാണും, തറ നീ കാണും, തറൗന നിങ്ങൾ കാണും, ലാ തറൗന നിങ്ങൾ കാണുന്നില്ല, അതായത് കാണുന്നു കാണും, അലാ തറൗന, ലാ തറൗന നിങ്ങൾ കാണുന്നില്ല, അലാ തറൗന നിങ്ങൾ കാണുന്നില്ലേ, കണ്ടുപോന്നല്ല, കാണുന്നില്ലയോ, എന്ത് അന്നി തൃശ്ചയായി ഞാൻ, ഊഫി ഊഫി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഞാൻ പൂർത്തിയാക്കി തരുന്നു, അൽ കൈല അളവ്, കാല കാല എന്ന് പറഞ്ഞാൽ അവൻ അളന്നു, കാല കാല എക്കീലു, കയ്യിൽ കയ്യിൽ എന്ന് പറഞ്ഞാൽ അളവ്. പ്രത്യേകിച്ച് ഈ കയ്യിൽ എന്ന് സാധാരണഗതിയിൽ ഈ തൂക്കാത്ത പിന്നെ ഈ സേറ് കൊണ്ട് അളക്കുക, അല്ലെങ്കിൽ ദ്രാവകങ്ങൾ അളക്കുക, വോളിയം, അതിനാണ് കയ്യിൽ എന്ന് പറയുന്നത്. ഇതെവിടെയാണ് ഈ കയ്യിൽ വേറെ വരുന്നത്? കയ്യിലുള്ളിൽ മുസല്ലി മുത്തഫിഫീൻ, സൂറത്തുൽ വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്കാലു വരന്നാസി യസ്തൗഫൂൻ വൈലാ കാലൂഹും അവദനൂഹും യുഖ്സിറു. അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർക്ക് നാശം. ഇദാ കാലൂഹും അവർ അളന്ന് കൊടുക്കിയാൽ, ഔവജനൂഹും അല്ലെങ്കിൽ തൂക്കിക്കൊടുക്കുമ്പോൾ എന്ത് അല്ല, യസ്തൗഫൂൻ ഇതാക്കാലും അവജനവും ഇതക്കാലും അലഞ്ഞ യസ്തൗഫൂൻ, ജനങ്ങളിൽ നിന്ന് അളന്ന് വാങ്ങുമ്പം അവർ പൂർത്തീകരിച്ച് വാങ്ങും. വൈതാക്കാലൂഹും അവജനൂഹും യുക്സിറു, അവർ അങ്ങോട്ട് അളന്നു കൊടുക്കുമ്പോഴും തൂക്കിക്കൊടുക്കുമ്പം അതിൽ കുറവ് വരുത്തുന്നു. ഈ മുത്തഫിഫീൻ എന്ന പദം എന്ന് പറഞ്ഞാൽ ടൺ കണക്കിന് കക്കലല്ല, മറിച്ച് ഉപഭോക്താവ് അറിയാതെ വളരെ ചെറിയ ഇതിൽ കുറവ് വരും. നമ്മളെ റേഷൻ ഷാപ്പിലൊക്കെ ഒരു തുലാസിൻ്റെ ഒരു ഇതിന് കുറച്ചൊരു ചെറിയ ഇത് കെട്ടിവെക്കുമല്ലോ, അങ്ങനെയുള്ള ചെറിയ ഇതിനാണ് അത് പറയുന്നത്. ഇതിൽ വെറും അളത്തവും തൂക്കവും മാത്രം നമ്മൾ കരുതിയാൽ പോരാ, എന്തുകൂടി കരുതണം, നമ്മുടെ അവകാശങ്ങളും നമ്മുടെ ബാധ്യതയാണ്. നമുക്ക് സാലറി പൂർണ്ണമായി കിട്ടണമെന്ന് നമുക്ക് വാശിയുണ്ട്. അതേസമയം നമ്മൾ അങ്ങ് അളന്നു കൊടുക്കുന്നുണ്ടല്ലോ. എന്ത് ജോലി ചെയ്യാന്ന് പറയുമ്പോ അത് മറ്റേ സൂപ്പർവൈസറും മാനേജറും ഇല്ലെങ്കിൽ പിന്നെ സോറി, അല്ലെങ്കിൽ ഇപ്പോ വാട്സപ്പോ എന്താണ് ഇതും വെച്ചിരിക്കും. ചില കുട്ടികളൊക്കെ കാണുന്നതിൽ കുഞ്ഞു ചെറിയ കുഞ്ഞുങ്ങൾക്ക് പാല് കൊണ്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കുമ്പോൾ ഈ ഇരുന്നിട്ട് ഇത് കുറച്ച് വലുതും കൂടി ആകുമ്പോൾ അതുപോലെയാണ് തോന്നുന്നത്. അപ്പം അതും അങ്ങനെ അല്ലെങ്കിൽ സൊറ പറഞ്ഞിട്ട് സമയം കഴിച്ചേക്കുക. ഇത് നമ്മൾ ജോലി ചെയ്യുന്ന നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഇതിന് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ഖുർആനെ വിശദീകരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ വാങ്ങുന്ന ശമ്പളത്തിന് മതിയായ ജോലി ചെയ്ത് തീർത്തിട്ട് നമ്മുടെ ബാധ്യതയാണ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഉത്തരം പറയേണ്ടത്. അപ്പം അന്നീ ഊഫിൽ കൈല, ഞാൻ നിങ്ങൾക്ക് ഈ അളത്തം പൂർത്തീകരിച്ച് തന്നത് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളെ വാപ്പാക്കും ഞാൻ തന്നു, നിങ്ങളെ കൂടെ വരാത്ത അനുജന്റെ റേഷനും കൂടി ഞാൻ നിങ്ങൾക്ക് തന്നു. വ അന തീർച്ചയായും ഇല്ല. വ അന ഖൈറുൽ മുൻസിലീൻ, ഖൈറുൽ മുൻസിലീൻ മുൻസിലി എന്ന് പറഞ്ഞ ഇവിടെ അർത്ഥം അൻസിലിന്നാസ ഫി മനാസിലി, അൻസിലിന്നാസ ഫി മനാസിലി, എന്താ അതിന്റെ അർത്ഥം? അൻസിൽ ആളുകളെ നീ ആദരിക്കുക അല്ലെങ്കിൽ വിരുന്ന് സൽക്കരിക്കുക, ഫി മനാസിലിഹി അവരുടെ സ്ഥാന പദവി, എല്ലാരെയും ഒരുപോലെ ഇതെന്ന് ആ ഇത് ഖുർആനിൽ അല്ല ഇസ്ലാമിൽ ഇല്ല. കാരണം എന്താ? ഫള്ളലല്ലാഹു ബഅദഹും അലാ ബഅദിൻ മിൻ ദറജാത്തി, അതനുസരിച്ച്. അപ്പൊ ഈ മന്ത്രി അല്ലെങ്കിൽ ഈ ആദിത്യം സൽക്കാരം എന്ന് അർത്ഥം വരുന്ന ഏതെങ്കിലും ഒരായത്ത് പറയാൻ പറ്റുമോ? നുസുലമ്മിൻ വഫൂരു റഹീം, പിന്നെ നുസുലമ്മിൻ എന്തില്ല, പിന്നെ ഞാൻ വിചാരിച്ചത് ഇതുവരെ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ൻ്റെ പിന്നെ ഇരട്ടി ആക്ക്, എന്നിട്ട് അതിനെ രണ്ടു കൊണ്ട് അരിക്കി, എന്നിട്ട് ആദ്യം വിചാരിച്ച എവിടെയാണ്? വളരെ പരിചയമുള്ള ഒരു സുഹൃത്തിനാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രിയായിട്ട് അൽക്കൗഫിലെവിടെ ജന്നാത്തുൽ ഫിർദൗസി ഖാലിദീന ഫീഹാ. കാരണം അത് അൽഗഫിലുള്ളതാണ് മാത്രമല്ല അധികം ഇമാമിങ്ങൾ ഓതുന്ന ഒരായത്വമാണ്. ജന്നാത്തുൽ ഫിർദൗസി നുസുല, ഒരു സൽക്കാരമായിട്ട് അള്ളാഹു അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കുന്നു. അപ്പൊ വഅന ഖൈറുൽ മുൻസിലീൻ, ഈ സൽക്കാര പ്രിയനാണ് ഞാൻ, ജനങ്ങളെ സൽക്കരിക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്, അതുകൊണ്ടാണ് ഖൈറുൽ മുൻസിലീൻ, സൽക്കരിക്കുന്നവരവരുടെ കൂട്ടത്തിൽ ഉത്തമനാണ് എന്ന് പറഞ്ഞു. നമ്മുടെ മലയാളം ഭാഷയിൽ പറഞ്ഞു ഞാനൊരു സൽക്കാര പ്രിയനാണ് എന്ന് നിങ്ങൾ കാണുന്നില്ലേ? ബിഹി
അതെ,
അപ്പോൾ നിങ്ങൾ അവനെ എന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ. ഒരുപാട് ഇതുണ്ട് അവിടെ, ചെറിയ അറബി വാക്ക് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അവനെ നിങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുവന്നില്ലെങ്കിൽ, വന്നിട്ടില്ലെങ്കിൽ ഫല കൈല ലക്കും, അപ്പോൾ നിങ്ങൾക്ക് അളത്തമില്ല അല്ലെങ്കിൽ റേഷൻ ഇല്ല. എവിടെ? ഇന്ദീ, എന്റെ അടുക്കൽ. വലാ തഖറബൂനി, ഇനി അക്കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരേ വേണ്ട എന്ന് പറയുന്നില്ലേ? അക്കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരേ വേണ്ട എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല. അതാണ് ഫല തഹ്റബൂനി, നിങ്ങൾ എന്നെ കൊണ്ട് അടുത്തു പോകരുത് എന്നാണ്. കാലു കാലു, അവര് പറഞ്ഞു സനുറാബിദു. സനുറാബിദു എന്ന് പറഞ്ഞാൽ എന്താ? റാവദ, വശീകരിക്കുക അല്ല, പ്രലോഭിപ്പിക്കുക എന്നുള്ളതാണ്. റാവദ യുറാബിദു, നുറാബിദു, ഞങ്ങൾ പരിശ്രമിക്കും എന്നും വേണമെങ്കിൽ പറയാം. ഞങ്ങൾ പിതാവിനെ ഇതൊക്കെ പറഞ്ഞിട്ട് അവനെ അയച്ച നമുക്ക് ഒരാളുടെ ഇതും കൂടി കിട്ടൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാം. അല്ലെങ്കിൽ സനുറാബിദു, ഞങ്ങൾ പരിശ്രമിച്ചേക്കാം. അൻഹു, അവന്റെ കാര്യത്തിൽ ഞങ്ങൾ പരിശ്രമിച്ചേക്കാം. അബാഹു, അവന്റെ വാക്കയോട്. തീർച്ചയായും ഞങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്യുക തന്നെ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അനുജനം കൂട്ടിയിട്ട് വരും, അതിനുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്താമെന്ന് അവർ പറഞ്ഞു. അദ്ദേഹം പറയുകയും ചെയ്തു, ലി ഫിതിയാനിഹി ഫതൻ, ചെറുപ്പോ വാലിയക്കാർ, ലി ഫിതിയാനിഹി, അദ്ദേഹത്തിന്റെ വാലിയക്കാരോട് അദ്ദേഹം പറയുകയും ചെയ്തു. വാലിയക്കാരനാണ് നമ്മുടെ കാര്യങ്ങൾ നടത്തുന്ന പണിക്കാരുണ്ടല്ലോ, അവരോട് പറഞ്ഞു. ഇജ്ഹലു, ഇജ്ഹലു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആക്കുക. ജഹല, അവനാക്കി. യജ്ഹലു, അവനാക്കും. ഇജ്ഹലു, നിങ്ങൾ ആക്കുക. വിവാഹത്തുഹും, വിവാഹത്തെന്ന് പറഞ്ഞെന്താ? ചരക്കുകൾ. അതായത് അന്ന് ഇതില്ലല്ലോ, എന്ത് കറൻസി ഇല്ല, കുറെ സാധനങ്ങൾ അവർ ചെരുപ്പും അതും ഇതും ഒക്കെ കൊണ്ടുവരും. എന്നിട്ട് ഈ റേഷന് കണക്കായ ചെരുപ്പും സാധനങ്ങളും ഒക്കെ അവിടെ കൊടുത്തിട്ട്, അപ്പൊ അവർ കൊണ്ടുവന്ന ചരക്കുകളുണ്ട് ഈ റേഷൻ വാങ്ങാൻ വേണ്ടി. അവർ കൊണ്ടുവന്ന ആ ചരക്കുകളെ നിങ്ങൾ ആക്കുക. അവരുടെ യാത്രാഭാണ്ഡത്തിൽ എന്നുള്ള അർത്ഥത്തിലാണ്. റഹലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ കാരവൻ തന്നെയാണ് റിഹാൽ. റഹലത്ത് എന്ന് പറഞ്ഞാൽ യാത്ര, റഹലത്ത് യാത്ര. ഒരാഴ്ച പറഞ്ഞ ഖുറൈശികൾക്ക് ഇണക്കമുള്ളതാക്കി അല്ലെങ്കിൽ യോജിച്ചതാക്കി ഈരാശിഷിൽ അവർക്കുള്ള ആ ഇണക്കം ശൈത്യത്തിലെയും ഉഷ്ണത്തിലെയും അവരുടെ യാത്ര. ഇപ്പൊ ഇന്ന് ഇന്നത്തെ കാലത്ത് നമ്മൾ എങ്ങനെ ഈ ആയത്തിന് ഇതാക്കണം? ഈരാഹി മലബാരി, മലബാരിക്ക് ഇണക്കമുള്ളതാക്കിയതിന് യോജിച്ചതാക്കി ഈരാഫിയും അവരുടെ ആ യോജിപ്പ് ഇണക്കം റിഹലത്തുൽ ഖലീജ് ഗൾഫ് യാത്ര. കാരണം ഒരിക്കലും നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ ഗൾഫിൽ 40 വർഷം ഇവിടെ നിന്നു. 1975 ജൂൺ 1 രാവിലെ 6 മണിക്ക് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി ആ എയർപോർട്ടിൽ നിന്ന് പുറത്ത്, 6 മണി എന്ന് പറഞ്ഞാല് അന്നേരം 3:50 സുഖി ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പുറത്തിറങ്ങി. സുബ്ഹാനല്ലാഹ്, ഇതെവിടെ എങ്ങനെയാ ഇത് ഈ നാട്ടിലൂടെ നിൽക്കുക? കാരണം അവിടെ റിസീവ് ചെയ്യാനുള്ള ഒരാളുമില്ല. ഈ പൊട്ടിയും പിടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അലയുകയാണ്. ഇതെങ്ങനെയാ ഇവിടെ ജീവിച്ചത്? അത്രയും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ഇതും കൊണ്ട് ഒരു ടാക്സിയിൽ വന്ന് ഞാൻ അന്നത്തെ ആ ബിൽഡിങ്ങിൽ അവിടെ നിന്ന് ഇതായിട്ട് ഈ സൈഡിലൂടെ മറ്റേ കോണിയുണ്ടല്ലോ അതിലൂടെ കയറി 5-6 നിലക്ക് ഈ പൊട്ടിയും പിടിച്ചിട്ട് അവിടെ എത്തി. അവിടെ നിന്ന് ഡോറിന് മുട്ടിയപ്പം അവർ പറഞ്ഞ് ഇത് തുറക്കൂല, അപ്പുറത്തേലേ വരണം. വീണ്ടും താഴെ ഇറങ്ങിയിട്ട് ലിഫ്റ്റിലൂടെ പോയി. ആ ലിഫ്റ്റിൻ്റെ അടുത്ത് ഒരു വെള്ളം കണ്ടപ്പോൾ ഒമാനിയുടെ അവിടെ നിൽക്കുന്ന അവനോട് മായി എന്ന് ഞാൻ പറഞ്ഞു. ആ രംഗം ഇപ്പോ എൻ്റെ മനസ്സിലുണ്ട്. അല്പം വെള്ളം വേണം. പക്ഷേ ഇത് നമുക്ക് അള്ളാഹു ഇണക്കമുള്ളതാക്കി തന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം അവര്? മലബാരി എന്ത് ചെയ്യണം? ഫല്യഅബുദു റബ്ബ ഹാദിൽ ബൈത്തില്ലദി അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. വിശപ്പിൽ അവർക്ക് ഭക്ഷണവും ഭയത്തിൽ അഭയവും നൽകിയ ഈ നാഥക്ക റബ്ബിനെ അവര് ആരാധിക്കട്ടെ. പക്ഷെ എന്ത് ചെയ്തു? ഞാൻ അവരെ ഓർമ്മിപ്പിച്ച കാര്യം അവർ മറന്നപ്പോൾ അനുഗ്രഹത്തിന്റെ എല്ലാ വാതിലുകളും ഞാൻ അവർക്ക് തുറന്നു കൊടുത്തു. ഏതുവരെ അവർക്ക് ലഭിച്ചതിൽ അവർ മതിമറന്ന് ആഹ്ലാദിക്കുന്നത് വരെ ഞാൻ അവർക്ക് അനുഗ്രഹത്തിൻ്റെ എല്ലാ വാതിലുകളും തുറന്നു. പക്ഷെ നാം അവര് അക്രമം കാണിച്ചപ്പോൾ ഞാൻ അവരൊരു പിടുത്തം പിടിച്ചു എന്നാണ്. നാം അള്ളാഹു പറയാണ്, ഞാനൊരു നാട്ടിനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അതിലെ ദൂർത്തന്മാർക്ക് ധാരാളികൾക്ക് ഞാൻ കൽപ്പന കൊടുക്കും, അവരെ നാട്ടിൽ തോന്നിയവാസം ചെയ്യും. അങ്ങനെ ഞാൻ അതിനെ ഇടിച്ച് തകർക്കുകയും. ഇതല്ല പറഞ്ഞത്. ഇതാണ് നമ്മളിപ്പോ സിറിയയില്, ഇറാഖില്, ലിബിയയില് അനുഗ്രഹത്തിന്റെ വാതിലുകൾ എന്ന് പറഞ്ഞാൽ ലിബിയയിലൊക്കെ അത് കോരിച്ചൊരിഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തത്. പക്ഷെ അവരുടെ ഒക്കെ ജീവിത രീതിയും കാര്യങ്ങളും ഇതൊക്കെ ഇറാഖ്, സിറിയ, ലിബിയ ഇതൊക്കെ ഇനി ആരെയും കൂടി കാത്തു നിൽക്കുന്നുണ്ട്? ഇന്ത്യയിലെ മലബാരിനെയും കാത്തു നിൽക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാണ്. അവരുടെ ലഗേജ് അവർ കൊണ്ടുവന്ന സാധനങ്ങൾ അവരറിയാതെ അവരുടെ ഇതിൽ ആക്കണം അല്ലെങ്കിൽ വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. എന്തിനാണ്? അതിനെ അവരറിയാൻ വേണ്ടി. തിരിച്ചറിയൂന ഈ ഒരു ഇതുണ്ടല്ലോ, ഏത് ഗുഡ് വിൽ, അതായത് റേഷൻ വാങ്ങാൻ വേണ്ടി സാധനം കൊണ്ടുവന്നു അല്ലെങ്കിൽ കാശ് കൊണ്ടുവന്നു മനസ്സിൽ വിചാരിച്ചു, അമ്മ കാശ് വാങ്ങാതെ തിരിച്ചു കൊടുക്കുക, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അവർ കൊണ്ടുവന്ന സാധനങ്ങൾ ഒന്നും സ്വീകരിക്കാതെ അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക, ഈ ഒരു നല്ല ഒരു സമീപനം അവർ അറിയണം. അങ്ങനെ ഇതങ്കലഭൂ എന്ന് പറഞ്ഞാൽ അവർ മടങ്ങിയാണ്. ഇങ്കലഭ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാറ്റിമറിക്ക, നേര അട്ടിമറിക്ക എന്നുള്ളതാണ്. കൽബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മറിയുന്നത്, മാറി മറിയുന്നതാണ് കൽബ്. ഇങ്കലഭ എന്ന് പറഞ്ഞാൽ അട്ടിമറിയ, സ്വയം അങ്ങോട്ട് മടിയും. അപ്പൊ കൽബ് എന്ന് പറയുന്ന വാക്ക് തന്നെ അതാണ് ഇങ്കലഭ എന്നാണ് നമ്മളെങ്കിലാകും ഇങ്കാബാദ് വരുന്നത്. അട്ടിമറിക്കൽ, നിലവിലുള്ള വ്യവസ്ഥയെ മാറ്റുകയും ചട്ടങ്ങളെ എന്നുള്ളതാണ്. നിലവിലുള്ള വ്യവസ്ഥയെ അട്ടിമറിക്കുന്നുള്ളതിനാണ് ഇങ്കിലാബ് സിന്താബാദ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരിപ്പോ ഇവിടെ എബൗട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ അവര് തിരിച്ച് വീട്ടിലേക്ക് പോയാൽ ഇതാ ഇങ്കലഭൂന്നാണ്. ആൽ അവര് തിരിച്ച് പോയാൽ എവിടത്തേക്ക്? ഇലാ അഹിലിഹിം, അവരുടെ വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് അവർ തിരിച്ചു പോയാൽ അവരറിയാൻ വേണ്ടി, അങ്ങനെ ലാലഹും അവരായേക്കാം. എർജിഹൂർ, മടങ്ങി വരും. ചൂണ്ടയിട്ട് മീൻ പിടിക്കും, ഒരു ഇത് കൊടുത്തിട്ട് അവരെ കൊണ്ട് വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യും. ഫലമാ റജവും ഇതാർത്ഥം. അവര് മടങ്ങിയപ്പോൾ എവിടെ? ഇലാ അബീഹി, അവരുടെ പിതാവിലേക്ക് അവര് മടങ്ങിയപ്പോൾ. കാലു, അവർ പറഞ്ഞു, യാ അബാന, ഞങ്ങളുടെ വാപ്പ, ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ വാപ്പ മുനിയ എന്ന് പറഞ്ഞെന്താ? അതെ, മുനിയ എന്ന് പറഞ്ഞാൽ തടയപ്പെട്ടു, മന തടഞ്ഞു, മാനിയ തടയുന്നവൻ. എവിടെയെങ്കിലും ആ മാനിയ അറിയോ? അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത, പിന്നെ വലാ മുഅ്തിയ ലിമാ മനഅ്ത, നീ തടഞ്ഞതിന് കൊടുക്കുന്നവനില്ല, നീ കൊടുത്തതിന് തടയുന്നു. അല്ല, അദം മുമാനിയ, അദം മുമാനിയ വിസ, നോ ഒബ്ജക്ഷൻ, നോ ഒബ്ജക്ഷൻ, അദം ഷഹാദത്ത്, അദം മുമാനിയ, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. പിന്നെ അത് മുത്തദഖി എന്ന് പറഞ്ഞാൽ പിന്നെ നോ സ്മോക്കിംഗ്. മംനൂഉ ദുഖൂൽ ബിദൂൻ ഇസ്ൻ, മംനൂഉ ദുഖൂൽ ബിദൂൻ, നോ അഡ്മിഷൻ വിതൗട്ട് പെർമിഷൻ. മാനിയ മുമാനി, അദം മുമാനിയ, മംനൂഉ, അത മംനൂ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. യാ അബാന, ഞങ്ങളുടെ പിതാവ്, മുനിഹ തടയപ്പെട്ടു, മിന്ന ഞങ്ങളിൽ നിന്ന്, അൽ കൈ റേഷൻ അല്ലെങ്കിൽ അളത്തം, അളത്തം ഞങ്ങൾക്ക് തടയപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ ഫ അർസിൽ, താങ്കൾ അയക്കുക, മഹന ഞങ്ങളുടെ കൂടെ, അഹാന ഞങ്ങളുടെ സഹോദരന് ഞങ്ങളെ കൂടെ അയക്കുക. ഇന്നാ നക്തരു നക്തരു, നമുക്ക് അളന്നു വാങ്ങാം. ഒരാളുടെ റേഷനാ ഇപ്പൊ കിട്ടാൻ പോകുന്നത്, അയച്ചാൽ അനിയനെ അയച്ചാൽ ഒരാളുടെ റേഷൻ നമുക്ക് അനക്തരു അളന്നു വാങ്ങാം. വളരെ ഇതായി. ഇന്നാ തീർച്ചയായും ഞങ്ങൾ ലഹു അവന് അല്ലെങ്കിൽ അവന്റെ കാര്യത്തിൽ അവന് സംരക്ഷിക്കുന്നവൻ അവനെ സൂക്ഷിക്കുന്നവൻ തന്നെയാണ് ലഹാഫിദു. ഹഫീദ് എന്ന് പറഞ്ഞില്ലേ, ഹിഫുലു ഹഫീദ് എന്നുള്ള വാക്കിൽ നിന്നാണ് എന്ത് വരുന്നത്, ഹിഫുലു സൂക്ഷിക്കുക. ഇപ്പൊ ഹിഫുലു എന്ന് പറയുമ്പോൾ ഖുർആനെ ഹാഫിദു എന്ന് പറയുന്നത് എന്താ, ഖുർആനെ മനസ്സിൽ സൂക്ഷിക്കുന്ന ആളെന്നാണ്. അപ്പൊ വൈന്നാ തൃക്കയായും ഞങ്ങൾ ലഹു അവന് ലഹാഫിദു സൂക്ഷിക്കുന്നവൻ തന്നെയാകുന്നു അവിടെ.